பிரைஸ் த லார்ட். பிரியேஷே, ஆத்மாவும் ஜீவனுமாய அங்கையுட அடுக்கல் வந்து அங்கையுட வசனம் கிரகிச்ச தைரியப்படுத்துவான் ஞங்களை பிராப்தராக்கிய அவிடுத்தെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. വചന കേൾവി ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമാകുവാൻ, വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഗ്രഹിപ്പാനുള്ള കഴിവ് അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി തരണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒന്ന് രാജാക്കന്മാർ 19-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. ഫസ്റ്റ് കിങ് ചാപ്റ്റർ 19:9 ലാസ്റ്റ്. യഹോവേ അവനോട്, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിച്ചു. ഇവിടെ നിനക്ക് എന്ത് കാര്യം? ധൈര്യപ്പെടുത്തുന്ന വചനം, ദ വേർഡ് ദറ്റ് എൻകറേജസ്. ഇനി ഈ വിഷയത്തെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. ദുഷ്ടശക്തികളുടെ തേർവാഴ്ച നടക്കുന്ന ഭൂമിയിലാണ് നാം ഇന്ന് അധിവസിക്കുന്നതെങ്കിലും ഒരു ദൈവവൈതൽ ഭയപ്പെടേണ്ട കാര്യമില്ല. യെശയ്യാപ്രവചനം 43-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, യെശയ്യാപ്രവചനം 43-ാം അധ്യായം, ഐസായ ചാപ്റ്റർ 43:1. ഇപ്പോഴോ യാക്കോബെ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. രക്തത്താൽ വീണ്ടെടുത്തവൻ, നമ്മെ പേര് വിളിച്ച ഉടമസ്ഥാവകാശം സ്ഥാപിച്ചവൻ നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഭയപ്പെടേണ്ട എന്നാണ്. പിന്നെ നാം എന്തിന് ഭയപ്പെടണം? ഭയപ്പെടേണ്ട കാര്യമില്ല. യഹോവയുടെ വചനം നമുക്ക് ദൃഢധൈര്യം നൽകുന്നതാണ്. അനുവാദം കൂടാതെ നേപ്പാളിൽ കടന്ന് സുവിശേഷം അറിയിച്ചാൽ 6 മാസം കഠിന തടവ് ലഭിക്കുന്ന ഒരു കാലത്താണ് സാധു സുന്ദർ സിംഗ് അവിടെ സുവിശേഷവുമായി കടന്നു ചെന്നത്. 2 പ്രാവശ്യം നിയമപരമായി അനുവാദം ചോദിച്ചിട്ടും അനുവാദം അദ്ദേഹത്തിന് ലഭിച്ചില്ല. എന്നാൽ ഉൾപ്രേരണ ശക്തമായപ്പോൾ അനുവാദമില്ലാതെ തന്നെ ഗ്രാമങ്ങൾ തോറും ശാന്തനായി നടന്ന് സാധു സുന്ദർ സിംഗ് സുവിശേഷം അറിയിക്കുവാൻ തുടങ്ങി. എങ്ങനെയോ വിവരം അധികാരികളുടെ ചെവിയിൽ കേട്ടു. വിവരമറിഞ്ഞ് അവർ അദ്ദേഹത്തെ പിടിച്ച് ന്യായാധിപനെ ഏൽപ്പിച്ചു. ന്യായാധിപൻ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു. എന്തധികാരത്തോടെയാണ് നിങ്ങൾ ഇത് ചെയ്തത്? ഈ ചോദ്യത്തിന് പെട്ടെന്നായിരുന്നു മറുപടി. താങ്കളെയും എന്നെയും സൃഷ്ടിച്ചവനായ ദൈവമാണ് എന്നെ അയച്ചതെങ്കിൽ അധികാരം തന്നതും ആ ദൈവം തന്നെയാണ്. നിങ്ങൾ എന്നെ ബന്ധനസ്ഥനാക്കുമായിരിക്കും, പക്ഷേ എൻ്റെ നാവ് ചലിക്കുന്ന അവസാന നാഴിക വരെ ഞാൻ സുവിശേഷം അറിയിച്ചിരിക്കും. എന്നെ രക്ഷിച്ചവൻ്റെ വാക്കുകൾ ഞാൻ പറയുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു. തടവോ പീഡയോ ഒന്നും എനിക്ക് വിഷയമല്ല. ഞാൻ ഭയരഹിതനായി എൻ്റെ ദൈവത്തിൻ്റെ വാക്കുകളെ വിളിച്ചു പറയും. ആ ഭയരഹിതനായി പറഞ്ഞവൻ നമുക്കും ഇന്നത്തെ ലോകത്തിൽ ഒരു പ്രചോദനമാകട്ടെ. ഏലിയാവ് എന്ന വ്യക്തിയെക്കുറിച്ച് ഇതിനുദാഹരണമായി നമുക്കൊന്ന് ചിന്തിക്കാം. ഏലിയാവെന്ന പ്രാർത്ഥനാ മനുഷ്യൻ ദൈവനിയോഗം ഏറ്റെടുത്തത് അസാമാന്യമായ ധൈര്യത്തോടും വിശ്വാസത്തോടും കൂടെയായിരുന്നു. തലയ്ക്ക് മീതെയുള്ള ആകാശം ചെമ്പും ഭൂമി ഇരുമ്പുമാകത്തക്ക വിധത്തിൽ പ്രവർത്തിപ്പാൻ കഴിവുള്ളവനാണ് സർവശക്തനായ ദൈവമെന്ന് ഏലിയാവിന് അറിയാമായിരുന്നു. അതിനാൽ യഹോവ അഹാബിന്റെ കൊട്ടാരത്തിങ്കൽ ചെന്ന് വിളിച്ചു പറഞ്ഞത്, ഞാൻ സേവിച്ച് നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. ഇപ്രകാരം ധൈര്യത്തോടെ ദൈവത്തിന്റെ ദാസൻ വിളിച്ചു പറയുന്നത് യഹോവ ശ്രദ്ധയോടെ കേട്ടു. കേട്ട യഹോവ പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ നാമും വിശ്വാസത്തോടെ ധൈര്യത്തോടെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ കർത്താവ് കേൾക്കുന്നവനാണ്, നമ്മുടെ വാക്കുകൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ്. ദൈവവചനമാണ് ആ ധൈര്യം ഏലിയാവിന് നൽകിയത്. ഒന്ന് രാജാ 17:1 നിങ്ങൾക്കത് കാണാവുന്നതാണ്. ദൈവിക നിർദ്ദേശപ്രകാരം വീണ്ടും മഴയ്ക്കായി യാഗമർപ്പിക്കുവാനാണ് ഏലിയാവ് പിന്നീട് കർമ്മേലിൽ പ്രത്യക്ഷപ്പെട്ടത്. 1 രാജ 18:1. അപ്പോൾ മാത്രമാണ് രാജാവും ജനങ്ങളും പിന്നീട് അദ്ദേഹത്തെ കാണുന്നത്. യാഗവസ്തുവിന്മേൽ തീ ഇറക്കാൻ കഴിയാത്ത ഇസബേലിന്റെ ആജ്ഞാനുവർത്തികളുടെ മുമ്പിൽ യഹോവയാം ദൈവം തീ ഇറക്കിയപ്പോൾ ജനം ഒന്നടങ്കം ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രിയരെ, ഇന്നും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ജീവനുള്ള ദൈവത്തെ മറന്ന് വിഗ്രഹങ്ങളുടെ മുമ്പിൽ നമസ്കരിക്കുന്ന ക്രിസ്ത്യാനികൾ അനേകരാകുന്നു. തീ ഇറക്കി ഉത്തരമരുളുന്ന ദൈവത്തെ അനുസരിക്കണമെന്നുള്ളവർ ഇരുതോണിയിൽ കാൽ വയ്ക്കുന്നത് ഉചിതമല്ല എന്ന് തിരിച്ചറിയുക. സമയം താമസിച്ചു കഴിഞ്ഞു, ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. 3 വർഷത്തിന് ശേഷം ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ട ദൈവം മഴ നൽകിയതിൽ ആഹാബും ജനങ്ങളും സന്തോഷിച്ചു. കർമ്മേലിൽ നടന്ന ഏറ്റുമുട്ടലിൽ തോറ്റോടിയ ബാലിന്റെ 400 പ്രവാചകന്മാരെയും 400 അശേര പ്രവാചകന്മാരെയും വെട്ടിക്കൊല്ലുവാൻ കാരണമായ ഏലിയാവിനോട് ഇസബേലിന്, അഹാബിന്റെ ഭാര്യയായ ഇസബേലിന് കടുത്ത പകയുണ്ടായി. യഹോവ മാത്രമാണ് സത്യദൈവമെന്ന് ആഹാബിന് മനസ്സിലായി. ഇസബേലിന്റെ പ്രവാചകന്മാരുടെ മരണത്തിന് കാരണക്കാരായ ഏലിയാവിനെയും നാളെ ഈ നേരത്ത് അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുമെന്ന് ദൂതൻ മുഖാന്തരം അവൾ ഏലിയാവിനെ അറിയിച്ചു. ഈ വാർത്ത കേട്ട് അദ്ദേഹം ഭയന്നോടി. സ്വല്പം മുമ്പ് നമ്മൾ കണ്ടത് വളരെ ധൈര്യത്തോടെ വിളിച്ചു പറയുന്ന ഒരു ദൈവദാസനെയാണ്. എന്നാൽ ഇവിടെ തൻ്റെ ജീവന് ഭീതി പരത്തിയ ആ ദുഷ്ടസ്ത്രീയായ ഇസബേലിന്റെ ദൂതുമായി വന്ന ആൾ പറഞ്ഞ വാക്കുകൾ ഏലിയാവിനെ ഭയപ്പെടുത്തി. നാളെ ഈ നേരത്ത് ആ മരിച്ച പ്രവാചകന്മാരിൽ ഒരു ആളെ പോലെ നിന്നെയുമാക്കും എന്നുള്ള വാർത്ത അവനെ പേടിപ്പിച്ചു. അവൻ ഭയന്നോടി. മരുഭൂമിയിലെ ഒരു ചൂരച്ചെടിയുടെ ചുവട്ടിലാണ് അവൻ അഭയം തേടിയത്. അവിടെ അഭയം തേടിയ പ്രവാചകൻ ആ ദുഷ്ടമൂർത്തിയുടെ കയ്യിൽ അകപ്പെടാതെ ആ ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടന്നങ്ങ് മരിക്കാനായിട്ട് ആഗ്രഹിച്ചു. എന്നാൽ ഓർക്കുക, ഒരാളെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ആളിനെ കൊണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയെ കൊണ്ട് ചെയ്തു തീർക്കുവാൻ ദൈവം ഉദ്ദേശിച്ച കാര്യങ്ങൾ തീരാതെ ഒരു സാത്താനും ഒരു രോഗത്തിനും ആ വ്യക്തിയെ തകർക്കുവാൻ കഴിയുകയില്ല. പ്രൈസ് ദ ലോർഡ്. നമ്മെ തിരഞ്ഞെടുത്ത ദൈവം നമ്മെ കൊണ്ട് ചെയ്യിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ അവസാനിപ്പിക്കുവാൻ ഒരു ദുഷ്ടശക്തിക്കോ ഒരു രോഗത്തിനോ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിനോ ഒന്നിനും 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 കഴിയുകയില്ല. കാരണം ദൈവമാണ് നമ്മളെ തിരഞ്ഞെടുത്തത്, പ്രവൃത്തിക്കായി ദൈവമാണ് നമ്മളെ അയച്ചത്. നമ്മളെ തടയുവാൻ ആർക്കും ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. ദൈവം ഉദ്ദേശിച്ച കാര്യങ്ങൾ ഈ ലോകത്തിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മെ കൊണ്ടവൻ ചെയ്യിക്കും. നിരാശ പിടികൂടിയ ദാസനെ തട്ടി ഉണർത്തി കനലിൽ ചുട്ട അപ്പവും വെള്ളവും നൽകി ധൈര്യപ്പെടുത്തിയ ദൈവം നമ്മയും തട്ടി ഉണർത്തുന്നവനാണ്. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് നിരാശയിലുണ്ടെങ്കിൽ, കർത്താവെ എൻ്റെ നിരാശയിൽ നിന്ന് എന്നെ ഒന്ന് തട്ടി ഉണർത്തുവാൻ വചനത്തിലെ ആ ചൂടപ്പവും വെള്ളവും എനിക്ക് തരണമേ. അതെനിക്ക് ആവശ്യമാ കർത്താവെ, നീ തന്നാൽ എൻ്റെ ക്ഷീണം മാറും, എൻ്റെ നിരാശ മാറും. അതിൻ്റെ ബലത്തിൽ, അതായത് ദൂതൻ കൊടുത്ത ഭക്ഷണത്തിൻ്റെ ബലത്തിൽ, ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ ദൂതൻ്റെ വാക്കുകൾ അനുസരിച്ച് ഏലിയാവ് നടന്നു. എന്നാൽ അവിടെ എത്തിയപ്പോഴും ഏലിയാവ് ചെയ്തത് അവിടെ ചെന്നൊരു ഗുഹയിൽ പാർക്കുകയായിരുന്നു. ഇവിടെ വെച്ചാണ് നാം വായിച്ച ഭാഗത്തെ വാക്കുകൾ ദൈവം ഏലിയാവിനോട് ചോദിച്ചത്. ഇത് ധൈര്യപ്പെടുത്തുന്നവൻ്റെ നേരിയ ശബ്ദമാണ്, ആ ശബ്ദമാണ് അവൻ കേട്ടത്. ഇവിടെ നിനക്ക് എന്ത് കാര്യം? ഈ ചോദ്യം നാമും പല അവസരങ്ങളിൽ നമ്മോട് തന്നെ ചോദിക്കുന്നത് നല്ലതാണ്. പലപ്പോഴും ചില സാഹചര്യങ്ങൾ നാം നിൽക്കുമ്പോൾ, ഞാൻ ഇവിടെ നിൽക്കേണ്ടുന്ന കാര്യമുണ്ടോ? എൻ്റെ ദൈവം എന്നോട് ചോദിക്കുക, മകനെ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഇവിടെ നിനക്ക് എന്ത് കാര്യം? എൻ്റെ ദൈവം ചോദിച്ചാൽ എനിക്കതിന് ഉത്തരം പറയാൻ ഒക്കുമെങ്കിൽ, ആ ഉത്തരം യഹോവയ്ക്ക് സന്തോഷം നൽകുന്നതാണെങ്കിൽ മാത്രമേ ഞാൻ ആ സ്ഥാനത്ത് നിൽക്കാൻ പാടുള്ളൂ. അപ്രകാരം ചിന്തിക്കുന്നവർക്ക് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ കഴിയും. ദൈവം നമ്മോട് സംസാരിപ്പാൻ നാമും ആ ഗുഹയുടെ പുറത്തു നിന്ന്, ചില ഭയത്തിൻ്റെ ഗുഹയിൽ നിന്ന്, നിരാശയുടെ ഗുഹകളിൽ നിന്ന്, രോഗങ്ങളുടെ ഗുഹയിൽ നിന്ന് നമ്മളൊന്ന് പുറത്തു വരണം. എന്തിനാ? ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ. ഇതിൽ നിന്നെല്ലാം പുറത്തു വന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവന്, ദൈവത്തെ വിശ്വസിക്കുന്നവന് മാത്രമേ കഴിയുകയുള്ളൂ. പുറത്തു വന്ന് ഗുഹാമുഖത്ത് നിന്ന് ഏലിയാവിന് ആ നേരിയ ശബ്ദം കേൾക്കുക മാത്രമല്ല, ഒരു പുതിയ നിയോഗം ലഭിക്കുകയും ചെയ്തു. ദൗത്യം പൂർത്തിയാക്കിയ ഏലിയാവിനെ അഗ്നിരഥത്തിൽ സ്വർഗത്തിലേക്ക് എടുത്തപ്പോൾ ദൈവദാസന്മാരെ ഉപദ്രവിച്ചവളായി ഇസബേലിൻ്റെ രക്തം നായ്ക്കൾ നക്കുന്ന ഒരു ദയനീയ അവസാനമാണ് അവൾക്ക് ദൈവം നിശ്ചയിച്ചത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ദൈവം എന്ത് ജോലി ഏൽപ്പിച്ചോ ആ ദൗത്യം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഏലിയാവിനെ കൊണ്ടുപോകാനായി അഗ്നിരഥവും തേരും തേരാളികളും വന്നു. എന്നാൽ ദൈവത്തിന് വിരോധമായി, ദൈവമക്കൾക്ക് വിരോധമായി ദൈവദാസന്മാരെ ഉപദ്രവിച്ചവളായി ഇസബേലിൻ്റെ രക്തം നായ്ക്കൾ നക്കുന്ന ഒരു ദയനീയ അവസ്ഥ അവിടെ സംജാതമായി. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ദൈവകൃപയിൽ ജീവിപ്പാൻ ഒന്ന് തീരുമാനമെടുക്കാമോ? അതിനായി പ്രാർത്ഥനയോടെ ജീവിതം നയിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ യേശുവേ, ഒരു ദിവസം കൂടി ദൈവവചനത്തിൽ നിന്ന് ചിന്തിപ്പാൻ ഞങ്ങളുടെ ആയുസ്സിൽ ഒരവസരം കൂടെ തന്ന അവിടുത്തെ അളവില്ലാത്ത സ്നേഹത്തിനായി സ്തോത്രം. എത്രയോ പേര് ഈ വചനത്തെ അവഗണിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ധൈര്യം നൽകുന്ന ദൈവവചനം ശ്രവിക്കുവാൻ കർത്താവെ ഞങ്ങളെ ഇടയാക്കിയതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ശത്രുവിനെ ഭയക്കാതെ ജീവിപ്പാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ വസിക്കണമേ. അങ്ങ് ഏൽപ്പിച്ച ജോലികൾ ഭംഗിയായി നിവർത്തിച്ച് സന്തോഷത്തോടെ അങ്ങയുടെ അടുക്കലേക്ക് മടങ്ങി വരുന്നവരാക്കി ഞങ്ങളെ തീർക്കണമേ. ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കട്ടെ അപ്പാ. അപ്പൻ്റെ കൃപയാൽ ഞങ്ങളെ നടത്തിയതിനായി സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ബൈബിൾ സ്റ്റഡി .co.in വേണ്ടി തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ഗോഡ് ബ്ലെസ് യു ആൾ.